പ്രത്യാശ തരുന്ന വേദനകൾ, കെ ജെ മാത്യു എഴുതിയ ലേഖനം. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം സഹനങ്ങൾ ഉണ്ടാകുന്നത്? പലപ്പോഴും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഈ ചോദ്യങ്ങൾക്കുള്ള ചില ഉത്തരങ്ങളാണ് ഈ ലേഖനം. തോമസുകുട്ടിയുടെ ജീവിതം ഹൃദയസ്പർശിയാണ്. അയാളുടെ സുന്ദരിയായ ഭാര്യ ആദ്യ പ്രസവത്തിൽ മരിക്കുന്നു. ഒരു ആൺകുഞ്ഞിനെ തോമസുകുട്ടിക്ക് സമ്മാനിച്ചുകൊണ്ട് രണ്ടാമതൊരു വിവാഹം കഴിക്കുവാൻ ബന്ധുക്കൾ നിർബന്ധിച്ചു. പക്ഷേ അയാൾ വഴങ്ങിയില്ല. അധ്വാനിച്ച് തൻ്റെ കുഞ്ഞിനെ പഠിപ്പിച്ചു. ഇപ്പോൾ അവന് ഉയർന്ന ജോലിയുണ്ട്. സുന്ദരിയായ ഒരു പെൺകുട്ടിയെ തൻ്റെ മകന് ജീവിത പങ്കാളിയായി കണ്ടെത്തി. പുതുപ്പെണ്ണിൻ്റെ സ്നേഹത്തിൽ അവൻ പിതാവിനെ മറന്നു. ഓമനിച്ചു വളർത്തിയ ആ മകൻ പിതാവിനെ തൻ്റെ ഭവനത്തിൽ നിന്നും ആട്ടിപ്പുറത്താക്കുന്നു. ദൈവം പോലും പൊറുക്കാത്ത അപരാധമാണ് അവൻ ചെയ്തത് എന്ന് നിങ്ങൾ പറയും. പക്ഷേ ദൈവം പറയുന്നു, ആ മനുഷ്യൻ നീ തന്നെ. സ്നേഹനിധിയായ പിതാവിനെ ധിക്കരിക്കുന്ന മകൻ നീ തന്നെ. ആ സ്നേഹവാരിധിയുടെ ഹൃദയം നൊന്നുള്ള വിലാപം ദിഗന്ധങ്ങളിൽ ഇന്നും മാറ്റുലികൊള്ളുന്നു. ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക. കർത്താവരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. ഏശയ്യ 1:2. സഹനത്തിലേക്കുള്ള മാർഗം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളിൽ പിതാവിൻ്റെ ഈ വിലാപസ്വരം മുഴങ്ങിക്കേൾക്കാം. ഓരോ സഹനത്തിലൂടെയും അവിടുന്ന് പറയുന്നു, മകനെ മകളെ നീ മടങ്ങി വരൂ. പിതാവിൻ്റെ ഈ മധുരമായ സ്വരം കേൾക്കുന്നവർ സഹനങ്ങളെ നേരിടാൻ കരുത്തുള്ളവരാകും. ബിസിനസ്സുകാരനായിരുന്നു ജോണി. പക്ഷേ ദൈവത്തെ മറന്നുള്ള ജീവിതമാണ് നയിച്ചത്. ഒടുവിൽ ബിസിനസ് തകർന്നു. ജോണി നാടുവിട്ടു. ജോണിയോടും പിതാവ് ഈ ആഹ്വാനം നടത്തി. അയാൾ ഒരു നവീകരണ ധ്യാനത്തിൽ പങ്കെടുക്കുകയും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് അവിടുത്തെ സാക്ഷിയായി ജീവിക്കുന്നു. കടബാധ്യതകൾ വീട്ടുവാൻ അത്ഭുതകരമായി ജോണിക്ക് അവിടുന്ന് കൃപ നൽകി. സഹനം ആത്മശോധനയുടെ സമയം. സഹനങ്ങളുണ്ടാകുമ്പോൾ പലപ്പോഴും നാം ദൈവത്തോട് ചോദ്യം ചോദിക്കാറുള്ളത്, എന്തുകൊണ്ട് ദൈവം എന്നെ പരീക്ഷിക്കുന്നു? പക്ഷേ യഥാർത്ഥത്തിൽ ദുരിതങ്ങളുണ്ടാകുമ്പോൾ ഞാൻ എന്നോട് തന്നെയാണ് ചോദ്യം ചോദിക്കേണ്ടത്, ഈ ദുഃഖാനുഭവത്തിലൂടെ എന്ത് സന്ദേശമാണ് എനിക്ക് എൻ്റെ പിതാവ് നൽകുന്നത്? ഇങ്ങനെ ആത്മശോധന നടത്തുന്ന വ്യക്തിക്ക് സഹനം എപ്പോഴും പിതാവിലേക്ക് ഒരു പടി കൂടി അടുക്കുവാൻ സഹായകമാകും. തീർച്ച തന്നെ വിശുദ്ധന്മാർക്കും സഹനമോ? ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച വ്യക്തിയാണ്, അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തി. അവിടുത്തെ സുവിശേഷം പകർന്നു നൽകുവാൻ എൻ്റെ സമയവും ആരോഗ്യവും സമ്പത്തും ഞാൻ വിനിയോഗിക്കുന്നു. എന്നിട്ടും എനിക്കെപ്പോഴും സഹനം. എൻ്റെ ഈ നിശബ്ദമായ തേങ്ങലുകളുടെ അർത്ഥമെന്താണ്? ഞാൻ ആത്മപരിശോധന നടത്തിയിട്ടും തിരുത്തപ്പെടേണ്ട മേഖലകൾ കാണുന്നില്ലല്ലോ. ഇത്തരത്തിൽ ചിന്തിക്കുന്നവർ നിരവധിയാണ്. അതിനുള്ള ഉത്തരം യേശു തന്നെ നൽകുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ 15:2. ശാപമല്ല, അനുഗ്രഹം. യേശുവിനോടൊത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സഹനത്തിൻ്റെ ഓരോ നിമിഷങ്ങളും കൂടുതൽ ആഹ്ലാദം പകരുന്നു. കാരണമെന്താണെന്നല്ലേ? എൻ്റെ ഈശോ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ സഹനങ്ങളുണ്ടാകുന്നത്. എൻ്റെ സഹപ്രവർത്തകൻ എന്നെ കുത്തുവാക്കു പറഞ്ഞ് വേദനിപ്പിക്കുമ്പോൾ ഞാൻ അയാളെ വെറുക്കുന്നില്ല. കാരണം അയാൾ യേശുവിൻ്റെ കയ്യിലെ ഒരു ഉപകരണമാണ്. ഈ തിരിച്ചറിവ് ഇല്ലാത്തപ്പോഴാണ് നമ്മെ വേദനിപ്പിക്കുന്നവരോട് നാം അനാവശ്യമായ പകവെച്ചു പുലർത്തുന്നത്. അവരിലൂടെ യേശു കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ എനിക്ക് പരിശീലനം നൽകുകയാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയോ? പലപ്പോഴും മരണത്തെ നേരിൽ കാണുന്ന അവസരങ്ങൾ പലരുടെയും ജീവിതത്തിലുണ്ടാകാറുണ്ട്. ഞാൻ മാരകമായ രോഗത്തിനടിമയാണെന്ന് ഡോക്ടർ പറയുന്നു. എൻ്റെ പ്രതികരണമെന്ത്? രണ്ട് മാർഗങ്ങളാണ് മുൻപിൽ തുറന്നു കിടക്കുന്നത്. ഒന്ന്, നിരാശയ്ക്ക് അടിമയാകുക. കീഴടക്കുവാൻ ഏതു നിമിഷവും കടന്നു വരാവുന്ന മരണത്തിൻ്റെ കാലൊച്ച കേട്ട് ഭയത്തിനടിമയായി ജീവിക്കുക. രണ്ട്, ഈ മരണത്തിൻ്റെ താഴ്വരയിലൂടെ എന്നെ കൈപിടിച്ചു നടത്തുന്ന എൻ്റെ സ്നേഹപിതാവിനെ കാണുക. ഈ ഇരുൾ വീണ താഴ്വരയിൽ ഞാൻ തനിച്ചല്ല. ഈ ബോധ്യം എനിക്ക് ശക്തി പകരും. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. സങ്കീർത്തനങ്ങൾ 23:4. ഒരു ജീവിതാനുഭവം. സുപ്രസിദ്ധ വചനപ്രഘോഷകനായ ഫാദർ ജീനോ തൻ്റെ അനുഭവം പങ്കുവച്ചത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹവും ടീമംഗങ്ങളും ഒരിക്കൽ ക്യാൻസർ ബാധിച്ച് മരണാസന്നനായ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു യുവാവിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോയി. അതികഠിനമായ വേദനയിൽ തൻ്റെ വിധിയോർത്ത് അയാൾ ദൈവത്തെ പഴിച്ചിരുന്നു. ആ യുവാവിനു വേണ്ടി 23-ാം സങ്കീർത്തനം പാടിയാണ് അവർ പ്രാർത്ഥിച്ചത്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ തന്നെ കൈപിടിച്ചു നടത്തുന്ന കർത്താവിനെ അയാൾ ദർശിച്ചു. അയാൾ ഭയത്തിൽ നിന്നും മോചിതനായി. അയാളുടെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് ശേഷം അയാൾ പറയുകയാണ്, ഐ ഹാവ് വിക്ടറി ഓവർ മൈ സഫറിംഗ്. അതെ, തന്നെ കീഴടക്കുവാൻ ശ്രമിച്ച ആ ദുരന്തത്തെ കീഴടക്കുന്നതിനുള്ള കൃപ യേശു അയാൾക്കു നൽകി. വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. രക്ഷകനായ ഈശോ തൻ്റെ സഹനം മൂലം മനുഷ്യവർഗത്തെ വിലയ്ക്ക് വാങ്ങി. യേശുവിൻ്റെ ഈ രക്ഷാകര ദൗത്യം തുടർന്നുകൊണ്ടു പോകുവാനുള്ള വിലയേറിയ അവസരങ്ങളാണ് ഓരോ സഹനത്തിൻ്റെ നിമിഷങ്ങളും. എൻ്റെ മാതാപിതാക്കളുടെ, ജീവിത പങ്കാളിയുടെ, മക്കളുടെ, നാടിൻ്റെ മാനസാന്തരത്തിനായി എൻ്റെ സഹനം എനിക്ക് കാഴ്ചയായി സമർപ്പിക്കുവാൻ സാധിക്കും. രക്ഷാകരമായ സഹനം. രക്ഷകൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ദൈവതിരുമനസ്സിന് പൂർണ്ണമായും കീഴടങ്ങിയവളാണ് പരിശുദ്ധയമ്മ. സഹനത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ യേശുവിൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്നു. ഇതാ നിന്റെ അമ്മ. ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകളെ സന്തോഷപൂർവം ചുമക്കുവാൻ കുരിശിന് ചുവട്ടിൽ നിൽക്കുന്ന അമ്മ നമുക്ക് തൻ്റെ പ്രാർത്ഥനയിലൂടെ ശക്തി പകരും. സഹനത്തിലൂടെ ജീവൻ നേടിയവൻ. കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന ദൈവപുത്രന് മാത്രമേ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹനത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം എനിക്ക് പറഞ്ഞു തരാനാകൂ. എനിക്കു വേണ്ടി കുത്തി തുറക്കപ്പെട്ട എൻ്റെ രക്ഷകൻ്റെ തിരുഹൃദയത്തിലേക്ക് നോക്കി ധ്യാനിക്കുമ്പോൾ എൻ്റെ ദുരിതങ്ങൾക്ക് പുതിയ മാനം കൈവരുന്നു. മറ്റാർക്കും മനസ്സിലാക്കുവാൻ പറ്റാത്ത നിന്റെ ഹൃദയത്തിലെ നിശബ്ദമായ തേങ്ങലുകൾ അവിടുന്ന് കാണുന്നു. അവിടുന്ന് നിന്നെ ആശ്വസിപ്പിക്കും. കാരണം നിന്നെപ്പോലെ അവിടുന്ന് നിശബ്ദനായി വേദനിച്ചവനാണ്. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുന്നിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. യേശയ്യ 53:7. വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ അവിടത്തേക്ക് മാത്രമേ കഴിയൂ. കാരണം അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യേശയ്യ 53:5. നിനക്കുവേണ്ടി തൻ്റെ അവസാനത്തുള്ളി രക്തം വരെയും ചിന്തിക്കൊണ്ട് നിന്നെ രക്ഷിച്ച അവിടുത്തെ കുരിശിന് ചുവട്ടിൽ നിന്റെ ഭാരങ്ങൾ ഇറക്കിവെക്കൂ. അങ്ങനെ സ്വതന്ത്രനാകൂ. നിന്റെ സഹനങ്ങൾ ഇനിമേൽ നിരാശയിലേക്കല്ല, പ്രത്യാശയിലേക്കാണ് നയിക്കുക. ഓർക്കുക, നിരാശ പിശാചിൻ്റെ ആയുധമാണ്. അവൻ കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് വരുന്നത്. യേശുവിൻ്റെ പക്കൽ ഈ നിമിഷം തന്നെ മുട്ടുകൂത്തി നിന്റെ ക്ലേശങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കൂ. പ്രാർത്ഥന. കാരുണ്യവാനായ യേശുവേ, അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറച്ച് ബലപ്പെടുത്തണമേ. പരിശുദ്ധ മാതാവേ, എൻ്റെ സഹനങ്ങളെ രക്ഷാകരമാക്കുവാൻ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ.